ഈശ്വരന് വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? എങ്കിൽ ഇന്ന് എനിക്ക് താങ്കളോട് ചില കാര്യങ്ങൾ പങ്കിടുവാനുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ടത് എങ്ങനെ, ദൈവത്തിന് കൊടുക്കേണ്ടത് എത്ര, ദൈവത്തിന് കൊടുക്കേണ്ടത് ആർ, ഈ കാര്യങ്ങൾ നാം ഗൗരവമായി ചിന്തിക്കുകയും മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യേണ്ടത് അത്രേ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. പലർക്കും ഈ കാര്യത്തിൽ വളരെ വലിയ ഒരു തെറ്റിദ്ധാരണ മാത്രമാണുള്ളത്. ചിലർ കൂടുതൽ സമ്പൽ സമൃദ്ധി കാംക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്നു, ചിലർ നികുതി ഇളവിനായി കൊടുക്കുന്നു, ഇനി മറ്റു ചിലർ ശല്യമൊഴിയുവാൻ കൊടുക്കുന്നു, വേറെ ചിലർ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമായി നൽകുന്നു. താങ്കൾ വഴിപാടുകൾ അർപ്പിക്കുന്നത് ഏത് മനോഭാവത്തോടു കൂടിയാണ്? ക്രിസ്തുവിന് പിൻപ് 4-ാം ശതകത്തിന്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന് പ്രവചിച്ച മലാക്കി പ്രവാചകന് ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കുവാനുണ്ട്. തന്റെ സമയത്ത് ജനങ്ങൾ ദൈവത്തിന് തെറ്റായ വിധങ്ങളിൽ വഴിപാടുകൾ അർപ്പിച്ചതിനാലാണ് മലാക്കി ഈ വിഷയം സംസാരിക്കുന്നത്. ദേവാലയം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ് ജനജീവിതം ഉദാസീനമായ കാലത്ത് വിമർശനാത്മകമായ ഈ പ്രവചനമുണ്ടായി. ജനവും നേതാക്കളും ദൈവിക വിധികളെ വ്യതിചലിച്ച് ജീവിച്ചതിനെ പ്രവാചകൻ കുറ്റപ്പെടുത്തി. യഹൂദജാതിയുടെ അഭിമാനവും ഐക്യവും ദേശീയ ബോധവും ഈ പ്രവചനത്തിൽ ഉജ്ജ്വലത്തായി കാണുന്നു. മിശ്രവിവാഹം, വിജാതീയരുമായി സമ്പർക്കം, ന്യായപ്രമാണത്തോടുള്ള അയഞ്ഞ സമീപനം മുതലായവയെ ഈ പ്രവചനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നതായി നാം കാണുന്നുണ്ട്. ചോദ്യോത്തര രീതിയാണ് പ്രവാചകൻ സ്വീകരിച്ച സമ്പ്രദായം. 8 പ്രാവശ്യം നിങ്ങൾ പറയുന്നു എന്നിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നു, അവരുടെ മനോഭാവത്തെയും പെരുമാറ്റത്തെയും പ്രവാചകൻ എതിർത്തു. തെറ്റുകൾ തിരുത്തുവാൻ പ്രവാചകൻ ശക്തമായ പ്രബോധനം നൽകി. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. ഇന്നിനിയും 8 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് 8-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതുകൊണ്ട് അല്പസമയം നാം ഈ വാക്യം പഠിക്കുവാൻ പ്രത്യേകം എടുക്കുന്നതാണ്. തന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ദൈവം മലാക്കിയുടെ ജനത്തോട് അറിയിച്ചപ്പോൾ മറുചോദ്യവുമായി നിൽക്കുന്ന ജനത്തെയാണ് ഇന്നലെ നാം കണ്ടത്. അല്ല, മടങ്ങി വരുവാൻ ഞങ്ങൾ എങ്ങും പോയില്ലല്ലോ എന്ന ഭാവം, ദൈവത്തെപ്പോലും കുരുക്കാം എന്ന ഭാവത്തിലുള്ള ചോദ്യം. അങ്ങനെ ആ ജനം പ്രതികരിച്ചപ്പോൾ ദൈവം ശരിക്കും ഒരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുകയാണ്. അങ്ങനെ കീറിമുറിക്കേണ്ടി വരുമ്പോൾ അത് വേദനാജനകമായിരിക്കും. കണ്ണടച്ച് പാല് കുടിക്കുന്നത് എന്നും നടന്നെന്ന് വരില്ലല്ലേ? ചിലര് തങ്ങളുടെ നാക്കുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാചകമടിച്ച് ആര് എന്ത് ആരോപിച്ചാലും കടത്തി വെട്ടി മറുപടി പറയുവാൻ അറിയാം, ഉപാധി നിരത്തി രക്ഷപ്പെടാം. മലാക്കിയുടെ ജനം അത്തരക്കാരായിരുന്നു. പക്ഷെ ദൈവം അവരെ അങ്ങനെ വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും റേഡിയോ ഓഫ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടല്ലേ? വരട്ടെ, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. വായനക്കാരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമല്ല മലാക്കി എന്നതിന് സംശയമില്ല. പക്ഷേ ഞാൻ ഈ പുസ്തകം ശരിക്കും ഇഷ്ടപ്പെടുന്നു. കാരണം എനിക്ക് തോന്നുന്നത് മലാക്കി എന്നോട് നേരിട്ട് സംസാരിക്കുന്നു എന്നത്രേ. ഇങ്ങനെയും നമ്മോട് സംസാരിക്കുവാൻ കഴിവുള്ള വ്യക്തികളെ നമുക്ക് ആവശ്യമത്രേ. എന്തെങ്കിലും രോഗം ബാധിച്ച് നാം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ ഉള്ള അവസ്ഥ പറഞ്ഞ് ചികിത്സിക്കുന്നത്. ഒരുപക്ഷെ അത് കൂടുതൽ വേദന ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്റെ നിത്യതയെ ബാധിക്കുന്ന എന്റെ ആത്മാവിന്റെ കാര്യം എന്നെ വേദനിപ്പിക്കുമെങ്കിലും ആരെങ്കിലും തുറന്നു പറഞ്ഞ് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളോട് സത്യം പറയുന്നതിൽ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുവാനും വ്യക്തമായി നമ്മെ തിരുത്തുവാനും കഴിവുള്ള സുഹൃത്തുക്കളെ കിട്ടാത്ത പക്ഷം താങ്കൾ ആത്മീയമായി വളരില്ല. അങ്ങനൊരു സുഹൃത്ത് താങ്കൾക്കില്ല എങ്കിൽ എത്രയും വേഗം കണ്ടുപിടിക്കണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും, അതായത് താങ്കളും ആ ആത്മാർത്ഥതയുള്ള സുഹൃത്തും, അന്യോന്യം ആത്മീയ വളർച്ചയെക്കുറിച്ച് തുറന്ന് സംസാരിക്കണം. താങ്കൾ പറയുന്ന പ്രശ്നം മുഴുവൻ ചെന്ന് വേറെ ആരോടെങ്കിലും വിളമ്പുന്നവർ ആകരുത് കേട്ടോ. ഈ വിഷയത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ആവശ്യമാണെങ്കിൽ എനിക്കെഴുതൂ, ഞാൻ വേണ്ട മാർഗം പറഞ്ഞു തരാം. മലാക്കിയുടെ സമയത്ത് ജനങ്ങൾ നടത്തിയ ഏഴാമത്തെ കൊള്ളിവാക്കോടുകൂടിയ ചോദ്യം അത്രേ ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. ആ ജനം ആക്ഷേപഹാസ്യത്തോടുകൂടിയ മറുപടി 8 പ്രാവശ്യം ദൈവത്തോട് പറയുന്നു. തങ്ങളുടെ കുറ്റം ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ വെറും ബാലിശമായ വിധത്തിൽ 8 പ്രാവശ്യം ആ ജനങ്ങൾ അത് തള്ളിക്കളയുന്നു. ഈ 8 പ്രാവശ്യവും ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിലാണ് ആ ജനം പ്രതികരിച്ചത്. തങ്ങൾ ഭക്തരാകുന്നു എന്ന് അഭിനയിച്ചുകൊണ്ട് 8 പ്രാവശ്യം ആ ജനം ദൈവത്തിന്റെ ആരോപണങ്ങളെ നിഷേധിച്ചു. 8-ാം വാക്യം ഞാൻ വായിക്കട്ടെ. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു? ദശാംശത്തിലും വഴിപാടിലും തന്നെ. കഴിഞ്ഞ ഒരു ദിവസം ഈ വാക്യം ഉദ്ധരിച്ചപ്പോൾ ഞാൻ ഓർപ്പിച്ചല്ലോ, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ എന്നതിനേക്കാൾ കൃത്യമായ പരിഭാഷ മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാമോ എന്നുള്ളതത്രേ. നമ്മുടെ പല ആരാധനകളുടെയും അവസാനം ആശീർവാദം പറയുന്നതിന് പകരം ഇപ്രകാരം പറയുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നിർത്തൂ കള്ളന്മാരെ, നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ പറയുന്ന മറുപടി, ആ പറഞ്ഞത് അതുപോലെ അർത്ഥമാക്കുന്നില്ലല്ലോ, ഞങ്ങൾ എത്ര ഔദാര്യമായിട്ടാണ് സ്തോത്രകാഴ്ച വഴിപാട് അർപ്പിച്ചത്. അത് നേരാണോ സുഹൃത്തെ? അതെ, താങ്കൾ ഇപ്പോൾ പറഞ്ഞത് സത്യമാണോ? ഇത് തന്നെ ശ്രദ്ധിക്കൂ, മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ കൊള്ളയടിക്കുന്നു എന്ന് ചോദിക്കുന്നു. ആ മറു ചോദ്യത്തിനുള്ള മറുപടി ദൈവം നൽകുന്നത് ശ്രദ്ധിച്ചേ, ദശാംശത്തിലും വഴിപാടിലും നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ജനത്തിൽ നിന്നും എല്ലാം തട്ടിയെടുക്കുവാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായി ദൈവത്തെ താങ്കൾ ചിന്തിച്ചാൽ തെറ്റി. യഥാർത്ഥത്തിൽ ദൈവം ചെയ്തത് ആ ജനത്തെ അനുഗ്രഹിച്ചിട്ട് ഇപ്രകാരം പറയുകയായിരുന്നു, ഞാൻ നിങ്ങൾക്ക് 10ൽ 9 തരുവാൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾ 10ൽ 1 എനിക്ക് മടക്കി തരിക. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട അനേകം കാര്യങ്ങൾ നമ്മുടെ ധാരണയിൽ ഉള്ളത് നാം തിരുത്തേണ്ടിയിരിക്കുന്നു. 1-ാമത് നാം ഓർത്തിരിക്കേണ്ടത്, ഇസ്രായേൽ ജനം 1 ദശാംശമല്ല നൽകിയിരുന്നത്, 1 ദശാംശത്തിലധികം അവർ നൽകിയിരുന്നു. ബൈബിൾ ശരിക്കും പഠിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നത്, ആദ്യ ഫലമായി ഇസ്രായേല്യർ അർപ്പിച്ചിരുന്നത് ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും കുറഞ്ഞത് 1/6 പല വിധത്തിലുള്ള ദശാംശം ഉണ്ടായിരുന്നു. 1-ാമത് ആദ്യ ഫലം എടുത്തതിന് ശേഷമുള്ള 10ൽ 1. ഈ തുക ലേവ്യർക്ക് അവരുടെ ഉപജീവനത്തിനായി മാറ്റിവെച്ചിരുന്നതാണ്. ലേവ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. 2-ാമതായി ലേവ്യർ പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന 10ൽ 1. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 3-ാമതായി സമാഗമന കൂടാരത്തിങ്കിൽ ശുശ്രൂഷിച്ചിരുന്ന ലേവ്യർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി സഭ നൽകിയ 2-ാമത്തെ ദശാംശം. 4-ാമതായി എല്ലാ 3 വർഷവും കൂടുമ്പോൾ ദരിദ്രർക്ക് വേണ്ടി നൽകപ്പെടുന്ന ദശാംശം. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 28ഉം 29ഉം വാക്യങ്ങൾ. 4-ാമത് ഞാൻ പറഞ്ഞ ദശാംശത്തെക്കുറിച്ച് അല്പം കൂടി ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നും നാം ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട ഒരു ആജ്ഞയത്രേ ഇത്, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ എന്ന തലക്കെട്ടോടുകൂടി അനേകം പദ്ധതികൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസം, വരൾച്ച ദുരിതാശ്വാസം, പകർച്ചവ്യാധി ദുരിതാശ്വാസം, അങ്ങനെ പോകുന്നു ആശ്വാസങ്ങൾ. പക്ഷേ എത്ര പാവപ്പെട്ടവർക്കാണ് ഇതിന്റെ പ്രയോജനം ഉണ്ടാകുന്നത്? ആർക്കാണ് അതുകൊണ്ട് പ്രയോജനം ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ ക്രിസ്തീയ സഭ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ആ കാര്യത്തിൽ ദൈവം ഇസ്രായേലിന് നൽകിയ നിർദ്ദേശം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാലും, ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 28ഉം 29ഉം വാക്യങ്ങൾ. 3-ാം ആണ്ട് കൂടുമ്പോൾ 3-ാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിന്റെ ദശാംശമൊക്കെയും വേർതിരിച്ച് നിന്റെ പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവ്യനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകേണം. അതുകൊണ്ട് എല്ലാ 3 വർഷവും കൂടുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു പ്രത്യേക ദശാംശം നൽകപ്പെട്ടിരുന്നു. തന്റെ ജനങ്ങളിൽ നിന്നും ദൈവം ഒരു ദശാംശം ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? വിവിധ തരത്തിലുള്ള ദശാംശങ്ങൾ കൊടുത്തിരുന്നു എന്ന് താങ്കൾ ഗ്രഹിക്കണം. നമ്മുടെ ചിന്താഗതിയിൽ നേരെ ആക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, നാം കൃപയുടെ കാലത്താകുന്നു ജീവിക്കുന്നത് എന്നുള്ളതത്രേ. ഇസ്രായേൽ ജനങ്ങൾ കൊടുത്തിരുന്ന അടിസ്ഥാനത്തിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായ അടിസ്ഥാനത്തിൽ അത്രേ നാം കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നത്. നാം ദൈവത്തിന് കൊടുക്കണം. പക്ഷേ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കൊടുത്തിരുന്ന അടിസ്ഥാനത്തിലല്ല, ദശാംശം എന്ന നിയമത്തിന് കീഴിൽ അല്ല സഭ ഇന്നായിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പലർക്കും ഞെട്ടലുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ വളരെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ചിലർ ദശാംശം കൊടുക്കേണ്ടതില്ല എന്നർത്ഥം വരുന്നില്ല. അതല്ല ഞാനിവിടെ അർത്ഥമാക്കിയത്. ആദിമസഭ കൊടുത്തിരുന്നത് എപ്രകാരമായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ മക്കദോന്യരെ പൗലോസ് ഒരു ഉദാഹരണമായി എടുത്തു കാണിച്ച് സംസാരിക്കുന്നുണ്ട്. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു എന്ന് 2 കൊരിന്ത്യർ 8:2 ഞാൻ വായിച്ചത്. വളരെ ദരിദ്രരായിരുന്നിട്ടും മക്കദോന്യർ ഔദാര്യമായി നൽകി. 2 കൊരിന്ത്യർ 8:3 നാം വായിക്കുന്നത്, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. ദശാംശത്തെക്കാൾ ഒക്കെ വളരെ അധികം അവർ നൽകി. ദശാംശം എന്നത് അവരുടെ ചിന്തയിൽ പോലും വന്നില്ല എന്ന് ചുരുക്കം. അവർക്ക് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അവർ അങ്ങനെയെന്ന് കൊടുത്തു. അവർ കൊടുത്തതിൻ്റെ വേര് കാരണം പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 8:4. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതിയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. ഇപ്പോൾ വായിച്ചതിനെ ശ്രദ്ധിക്കൂ. കൊടുക്കുക എന്നാൽ കൂട്ടായ്മയാകുന്നു. സഭയുടെ കൂട്ടായ്മയുടെയും ആരാധനയുടെയും ഭാഗമാകുന്നു നൽകുക എന്നത്. ഇനിയും 8:5 നാം വായിക്കുന്നത്, അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ഈ കാരണത്താൽ അത്രേ ഞാൻ പറയുന്നത്, താങ്കൾ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയാകുന്നു എങ്കിൽ ദൈവത്തിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൊടുക്കരുതെന്ന്. ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങനെയുള്ളവർ സാമ്പത്തിക സഹായം ചെയ്യുന്നതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്താറുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, അങ്ങനെ നൽകുന്നവർക്ക് അതൊരിക്കലും ഒരു അനുഗ്രഹമാകില്ല. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് ഒരിക്കലും ഒരു അനുഗ്രഹമാകില്ല. അത് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണ്. നാം ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുവാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ആ കൈക്കൂലി വാങ്ങുന്ന ആളിന്റെ മനോഭാവം നല്ലതല്ല, കൊടുക്കുന്ന ആളിന്റെയും മനോഭാവം നല്ലതല്ലല്ലോ. അപ്പോൾ നാം ദൈവത്തെ അങ്ങനെയാണോ കാണുന്നത്? ഇത് പിന്നീട് അത് ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാകുവാൻ വഴിയില്ല എന്ന് കണ്ട് ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ദൈവം തന്റെ മക്കളോടാണ് നൽകുവാൻ ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിലെ നിയമപ്പെട്ടകം പുരോഹിതന്മാർ മാത്രമാകുന്നു വഹിച്ചിരുന്നതെന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ അത് തോളിൽ ചുമന്നിരുന്നു, പുരോഹിതന്മാർ മാത്രം. വേണമായിരുന്നെങ്കിൽ വെളിയിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ച് അത് ചുമക്കുവാൻ ദൈവത്തിന് ചുമതലപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ അത് വഹിക്കുവാൻ ഒരു വണ്ടി ക്രമീകരിക്കാമായിരുന്നു. ചില സാധനങ്ങളൊക്കെ വണ്ടിയിലാണല്ലോ കൊണ്ടുപോയിരുന്നത്. പക്ഷെ ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചിരുന്ന നിയമപ്പെട്ടകം പുരോഹിതന്മാരുടെ തോളിൽ മാത്രമായിരുന്നു വഹിച്ചിരുന്നത്. അതിന് ഒരു എളുപ്പവഴി ഉണ്ടാക്കുന്നത് ഒരിക്കലും നല്ലതായിരുന്നില്ല. എളുപ്പവഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അവസരങ്ങളിലൊക്കെ അത് പരാജയപ്പെട്ടിട്ടുമുണ്ട്. ക്രിസ്തുവിന്റെ ദൂതുവാഹികളായി നാം തീരുന്നു എങ്കിൽ, അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തതിനെ സാക്ഷിക്കുവാൻ നാം പുറപ്പെടുന്നു എങ്കിൽ, പുരോഹിതന്മാരുടെ തോളിൽ വേണം അത് വഹിക്കുവാൻ. അതെ, അവന്റെ സ്വന്തം എന്ന് പറയുവാൻ സാധിക്കുന്നവരുടെ ചുമലിൽ. താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എന്ന ഉറപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത വ്യക്തിയാകുന്നു എങ്കിൽ, ഞാൻ പറയട്ടെ, താങ്കൾ സുവിശേഷ വേലയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എട്ടാം അധ്യായത്തിൻ്റെ, അതെ, 2 കൊരിന്ത്യർ 8:8 എട്ടാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. ക്രിസ്തുവിനോടുള്ള താങ്കളുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ് താങ്കളുടെ ദാനം. താങ്കൾ നൽകണം എന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നില്ല. ദൈവം പറയുന്നു, എൻ ജീവൻ ഞാൻ തന്നു, നീ എനിക്കായി എന്തു നൽകി? അത് അത്ര ശരിയായ ഒരു വ്യാഖ്യാനമല്ല. അങ്ങനെ ഒരു ചോദ്യം അവൻ ചോദിക്കുന്നില്ല. അവൻ പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 14:15 നാം അത് വായിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. 2 കൊരിന്ത്യർ 8:9 നാം വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങൾ വർദ്ധിച്ച സന്തോഷത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നൽകണമെന്നത്രേ. പലപ്പോഴും ഒരു ആരാധനയിലെ ഏറ്റവും ശോകമൂകമായ രംഗമാകുന്നു സ്തോത്രകാഴ്ചയുടെ സമയം. ഓ, സ്തോത്ര കാഴ്ചപ്പാത്രം വരുന്നു എന്നത്ര പലരുടെയും സംസാരം, അല്ലെങ്കിൽ ഭാവം. ചിലരെ കൈ മടക്കിയാണ് പാത്രത്തിൽ നിക്ഷേപിക്കുന്നത്. ഞങ്ങൾ നിസ്വാർത്ഥതയോടെ ഔദാര്യമായി കൊടുക്കുന്നു എന്ന് കാണിക്കുവാനാണ് ഈ കൈ മടക്കി ഇടുന്നത്. പക്ഷേ കൈക്കുള്ളിൽ 10 പൈസ ആണെന്ന് ആർക്കാണ് അറിയുവാൻ പാടില്ലാത്തത്? എന്തൊരു ബുദ്ധിമുട്ടില്ലേ. ഒരു സൺഡേ സ്കൂൾ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, എന്തിനാണ് ഈ സ്തോത്രകാഴ്ച എടുക്കുമ്പോൾ പാട്ട് പാടുന്നതെന്ന്. നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മിടുക്കൻ കുട്ടി ചാടി പറഞ്ഞു, പാട്ടെല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്നതാണല്ലോ. കയ്യിൽ കിട്ടിയ പൈസ പോകുന്നത് എല്ലാവർക്കും വേദനാജനകവും. അപ്പോൾ സ്തോത്രകാഴ്ച ഇടുമ്പോഴത്തെ മനസ്സിന്റെ വേദന അല്പം കുറയ്ക്കുവാനാണ് പാട്ട് പാടുന്നതെന്ന്. എങ്ങനെയുണ്ട് മറുപടി? എനിക്ക് തോന്നുന്നു സ്തോത്രകാഴ്ച സമയത്ത് പാട്ട് പാടുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. ആർക്കും വേണ്ടാത്ത ഈ നാണയത്തുട്ടുകളുടെ കിലുക്കം കേട്ട് നാണക്കെടാതെ നമുക്കിരിക്കാമല്ലോ. സ്തോത്രകാഴ്ച സമയത്ത് പാട്ട് പാടുവാൻ ഇപ്പോൾ പ്രത്യേകം പാട്ടുമുണ്ടല്ലോ. കേട്ടിട്ടില്ലേ, കൊട നിനക്ക് നൽകപ്പെടും, അള നിനക്ക് അളക്കപ്പെടും, അമർത്തി കുലുക്കി കവിയും ഒരളവ് നിനക്കും നൽകപ്പെടും. ഇത് കേൾക്കുമ്പോൾ പിന്നെ വല്ലതും കൊടുക്കുവാൻ തോന്നുമല്ലോ. ഞാൻ ചിന്തിക്കാറുണ്ട്, പലരും കൊടുക്കുന്നത് ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്നത് പോലെയാ. അല്ലെങ്കിൽ കുലുക്കിക്കുത്തുകാരനുണ്ടല്ലോ, പണ്ടത്തെ കുലുക്കിക്കുത്ത് കളിക്കാരൻ, പടത്തിന്മേൽ പണം വെക്കുന്നത് പോലെയാ. അതെ, ഒന്ന് വെച്ചാൽ 2 കിട്ടും എന്ന ചിന്തയോടെ 10 പൈസ സ്തോത്രകാഴ്ച ഇട്ടിട്ട് നോക്കിയിരിക്കുകയാണ് 10 രൂപ കിട്ടുവാൻ. പ്ലീസ് സുഹൃത്തെ, ഒരു ആരാധനയിലെ ഏറ്റവും ആനന്ദകരമായ അവസരമായിരിക്കണം സ്തോത്രകാഴ്ച എടുക്കുന്നത്. സന്തോഷത്തോടെ കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാൻ എനിക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതിന്റെ എത്രയോ മടങ്ങ് സന്തോഷം എനിക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഉണ്ടാകണം. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രയോജനം ഉണ്ടാകുന്നത്, അല്ലാതെ കൊടുക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. ഇത് ഉറപ്പായി പറയുവാൻ എനിക്ക് കഴിയും. ഒരു ദൈവപൈതൽ കൊടുക്കേണ്ടതിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചാണ് 2 കൊരിന്ത്യർ 8:9 പൗലോസ് പറയുന്നത്. ഇന്ന് എല്ലാവർക്കും സമൃദ്ധിയാണല്ലോ, അതുകൊണ്ട് എല്ലാവരും ദശാംശത്തിൽ കൂടുതൽ കൊടുക്കണം എന്നാകുന്നു എന്റെ പക്ഷം. അത് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ പ്രശ്നവും. കുറച്ചായിരുന്നപ്പോൾ കൊടുക്കുവാൻ മനസ്സായിരുന്നു, ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. അതെ, ഞാനൊരു സംഭവകഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തി ഒരിക്കൽ തീരുമാനിച്ചു തന്റെ ദശാംശം മുഴുവനും ദൈവവേലയ്ക്ക് കൊടുക്കണമെന്ന്. തീരുമാനമെടുത്ത സമയത്ത് അയാൾ ഒരു മാസം 100 രൂപ ദശാംശമായി മാറ്റുമായിരുന്നു. കൃത്യമായി അത് ചെയ്തുമിരുന്നു. ആ വ്യക്തിക്ക് വരുമാനം 1-2 വർഷം കൊണ്ട് വർദ്ധിച്ചു. ഇപ്പോൾ കൃത്യമായി ദശാംശം കൊടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 1000 രൂപ കൊടുക്കണം. അത്രയധികം കൊടുക്കുവാൻ ഇദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട്. ഒടുവിൽ തന്റെ പ്രയാസം സഭാ ശുശ്രൂഷകനോട് പോയി പറഞ്ഞു. ആത്മാർത്ഥതയുള്ള മനുഷ്യൻ എന്ന് തന്നെ ഇരിക്കട്ടെ. ശുശ്രൂഷൻ പറഞ്ഞു, ആഹാ, അതൊരു പ്രശ്നമൊന്നുമല്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ശുശ്രൂഷൻ പ്രാർത്ഥിക്കുവാൻ പോകുന്ന വാചകങ്ങൾ ഈ സ്നേഹിതനോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നത് കർത്താവേ, ഈ നിന്റെ മകന് ദശാംശം മുഴുവനും കൊടുക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയധികം പണം ദശാംശമായി മാറ്റുവാൻ ബുദ്ധിമുട്ടായി തോന്നുന്നു. അതുകൊണ്ട് 100 രൂപ മാത്രം ദശാംശമായി കൊടുക്കുവാൻ തക്കവണ്ണം ഇദ്ദേഹത്തിന്റെ വരുമാനത്തെ ഒന്ന് ക്രമീകരിക്കണമേ എന്ന്. ഇത് കേട്ട സുഹൃത്ത് ഇടയിൽ ചാടിക്കയറി പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കരുതേ, ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു എന്ന്. താങ്കളുടെയും ബുദ്ധിമുട്ട് ഇന്ന് അതല്ലേ? പണ്ട് 15 രൂപ മാത്രം ദശാംശം കൊടുത്തിരുന്ന താങ്കൾ ഇന്ന് കൃത്യമായി മാറ്റിവെക്കുകയാണെങ്കിൽ 5000 രൂപ കൊടുക്കണം ഇല്ലേ? അത് കൂടുതലാണെന്നല്ലേ ചിന്ത? അതാണ് നന്ദികേട്. എന്നാൽ നികുതി നമ്മിൽ നിന്നും എടുക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അതെടുക്കുന്നത്? ഇസ്രായേൽ ജനം 10ൽ 1 കൂടുതൽ കൊടുത്തു. അവർക്ക് 4 ദശാംശം ഉണ്ടായിരുന്നു. പലരും 10ൽ 1 മാറ്റിവെച്ചിട്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയും വേറൊരു തെറ്റിദ്ധാരണ, പലരും കണ്ടതിനൊക്കെ കൊടുത്തിട്ട് ദശാംശം കൊടുത്തു എന്ന് സംതൃപ്തിപ്പെട്ട് നടക്കുകയാണ്. ചിലർ ദശാംശം മാറ്റിവെച്ച് ഭിക്ഷക്കാർക്ക് കൊടുക്കുന്നു. ഈ പണം വാങ്ങുന്ന ഭിക്ഷക്കാർ പലരും അത് കൊണ്ടുപോയി കള്ളുകുടിക്കുകയും ചെയ്യുന്നു. ചിലർ ദശാംശം മാറ്റിവെച്ച് അപ്പനും അമ്മയ്ക്കും അയച്ചു കൊടുക്കും. ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്തതെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, അദ്ദേഹം ദശാംശം മാറ്റി വെക്കുന്നുണ്ട്, ഈ മാസം മുതൽ ആ പണം തന്റെ അനുജത്തിയുടെ വീസ് കൊടുക്കുവാൻ ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന്. ദശാംശം ദൈവവേലയ്ക്ക് വേണ്ടി മാത്രം കൊടുക്കുവാനുള്ളതാണ്. അത് പള്ളി പണിയാൻ പോലും കൊടുക്കേണ്ടതല്ല. നാം അത് ശവക്കോട്ട വെക്കുവാൻ കൊടുക്കേണ്ടതല്ല. ദൈവവേല എന്ന് തോന്നാത്ത ഒന്നിനും ഈ ദശാംശം കൊടുക്കുവാൻ പാടില്ല. അനേകരും 10ൽ 1 കൊടുത്താൽ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അപ്രകാരം അഭിപ്രായപ്പെടുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല എങ്കിൽ ദൈവവചനം മറ്റുള്ളവരെ അറിയിക്കണമെന്ന് വാഞ്ചയില്ല എങ്കിൽ ദശാംശം കൊടുക്കേണ്ടതില്ല എന്നാകുന്നു. ദൈവൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാമോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ സാധ്യമാണോ? അതെ, അങ്ങനെ മലാഖിയുടെ ജനം ചെയ്തിരുന്നു എന്നാണ് ദൈവം അരുളി ചെയ്തത്. ദൈവവേലയ്ക്ക് വേണ്ടി ഔദാര്യമായി കൊടുത്ത വിശുദ്ധന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. കഷ്ടതയുടെ നടുവിലും സന്തോഷത്തോടെ കൊടുത്തവരെ കുറിച്ച് താങ്കൾ ഓർക്കുന്നില്ലേ? തന്നെ മാനിച്ചിട്ടുള്ള വ്യക്തികളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നാം കാണുന്നുണ്ടല്ലോ. ഈ കാര്യം ഇന്നും സത്യമാകുന്നു. പക്ഷെ സുഹൃത്തെ, താങ്കൾ കൊടുക്കേണ്ടത് ഉള്ളിൽ നിറയുന്ന സ്നേഹം ഒന്നുകൊണ്ട് മാത്രമായിരിക്കണം. അത് മാത്രമേ ദൈവം അംഗീകരിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവനാമത്തിന് വേണ്ടി ഉൾനാടുകളിൽ വേല ചെയ്യുന്ന 10000, 10000 അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ സാമ്പത്തികമായി സഹായിക്കുവാനും ഓരോ ദൈവവൈതലിനും കടമയുണ്ട്. പലരും തങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ തങ്ങളുടെ പേഴ്സ് ദൈവത്തിന് കൊടുത്തിട്ടില്ല. സുഹൃത്തെ, കഴിഞ്ഞ വർഷം താങ്കൾ ദൈവവേലയ്ക്ക് വേണ്ടി മാത്രം എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? കുറഞ്ഞത് ദശാംശമെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നവർ തങ്ങൾ പ്രാപിക്കുന്ന അനുഗ്രഹത്തിൽ നിന്നും ദൈവത്തിന് കൊടുക്കുവാൻ എപ്പോഴും സന്തുഷ്ടരായിരിക്കും. അതേ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് ആത്യന്തികമായി ചോദിക്കേണ്ടത്. അതിനൊരു മറുപടി നൽകിയാൽ താങ്കൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ആരും നിർബന്ധിക്കേണ്ടതില്ല.